നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നഴ്സുമാരുടെ സമരവും ഡിജിറ്റൽ ഡ്യൂട്ടി ഓഫ് കെയർ നിയമവും ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളുമൊക്കെ ചർച്ച ചെയ്ത ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. ഓസ്ട്രേലിയക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന പഠന റിപ്പോർട്ടുകളും ഈ ആഴ്ച പുറത്തുവന്നിരുന്നു. ഈ വാർത്തകളെല്ലാം വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി ജോജോ ജോസഫ്. പോയവാരത്തിൽ രണ്ട് സുപ്രധാന നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഓസ്ട്രേലിയയിൽ സജീവമായിരുന്നു. അതിലൊന്ന്, സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഏർപ്പെടുത്താൻ പോകുന്ന ഡിജിറ്റൽ ഡ്യൂട്ടി ഓഫ് കെയറും രണ്ടാമത്തേത് രാഷ്ട്രീയ സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ബില്ലുമായിരുന്നു. രാഷ്ട്രീയ സംഭാവനകൾക്ക് പരിധി ഏർപ്പെടുത്താനുള്ള നിയമനിർമ്മാണത്തിന് ഫെഡറൽ സർക്കാർ തയ്യാറെടുക്കുകയാണ്. ബിൽ ഉടൻ തന്നെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരും. ഒരു വർഷം ഒരു രാഷ്ട്രീയക്കാരന് ഒരാളിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്ന സംഭാവന $20,000 നിജപ്പെടുത്തണമെന്ന് ബിൽ ശുപാർശ ചെയ്യുന്നു. കൂടാതെ കമ്പനികൾ, വ്യക്തികൾ, ബിസിനസ് ഗ്രൂപ്പുകൾ, യൂണിയനുകൾ തുടങ്ങിയവയ്ക്ക് ഒരു വർഷം നൽകാവുന്ന പരമാവധി തുക 600,000 നിജപ്പെടുത്തണമെന്നും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ബിൽ വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെങ്കിലും നിയമം 2026 മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇത്തരമൊരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ രംഗത്ത് സുതാര്യത കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണെന്ന് ഒറ്റവാക്കിൽ പറയാം. മന്ത്രി ഡോൺ ഫാരലിന്റെ വാക്കുകളിലേക്ക്,
ഓസ്ട്രേലിയസ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് സ്ട്രോങ് ബട്ട് ഇറ്റ് കാൻ ആൻഡ് ഷുഡ് ബി സ്ട്രോങ്ങർ. സിൻസ് 2016 ഐ ഹാവ് അഡ്വക്കേറ്റഡ് ആൻഡ് ക്യാമ്പയിൻഡ് for changes to our electoral system to tackle the issues that threaten our democracy.
മാസങ്ങൾക്ക് മുൻപേ നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ നിയമനിർമ്മാണം ലേബറും ലിബറലും തമ്മിലുള്ള ചർച്ചകളിൽ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ലിബറൽ സഖ്യത്തിന്റെ പിന്തുണ ലേബർ സർക്കാരിന്റെ ഈ നീക്കത്തിനുണ്ട്. മില്യൺ കണക്കിന് ഡോളർ ചിലവിട്ട് ലേബർ വിരുദ്ധ പ്രചാരണത്തിന് മുൻകൈയെടുക്കുന്ന ക്ലൈവ് പാമറിന്റെ പാർട്ടിക്ക് ലേബർ സർക്കാരിന്റെ ഈ നീക്കം വലിയൊരു വെല്ലുവിളിയാകുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. അതേസമയം ടീൽ സ്വതന്ത്രരുടെ സാമ്പത്തിക പിന്തുണ കുറയ്ക്കാനും ലിബറൽ സഖ്യം ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. രണ്ടാമത്തെ വാർത്ത സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഏർപ്പെടുത്താൻ പോകുന്ന ഡിജിറ്റൽ ഡ്യൂട്ടി ഓഫ് കെയറുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരെ ഓൺലൈൻ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തമാക്കി മാറ്റാൻ ഫെഡറൽ സർക്കാർ ആലോചിക്കുകയാണ്. ഇതിനായി പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡിജിറ്റൽ ഡ്യൂട്ടി ഓഫ് കെയർ എന്ന പേരിലാണ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത്. നിയമം പ്രാബല്യത്തിൽ വന്നാൽ അക്കൌണ്ട് ഉടമകൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓൺലൈൻ ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തടയാൻ കമ്പനികൾ നടപടി സ്വീകരിക്കേണ്ടി വരും. ബ്രിട്ടനിലും യൂറോപ്യൻ യൂണിയനിലും ഉള്ളതിന് സമാനമായ സംരക്ഷണമാണ് ഓസ്ട്രേലിയൻ ഉപഭോക്താക്കൾക്കായി കൊണ്ടുവരുന്നതെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി മിഷേൽ റോളൻ പറഞ്ഞു.
സോഷ്യൽ മീഡിയ ഈസ് ആൻ അക്സിലറേറ്റ് ദി ഇൻഫർമേഷൻ ഫ്ലോസ് ദാറ്റ് കാൻ ഇൻഫ്ലുവൻസ് ദി അപ്ബ്രിംഗിംഗ് ഓഫ് ചിൽഡ്രൻ, ദി ഹെൽത്ത് ഓഫ് ഔർ ഡെമോക്രസി ആൻഡ് ദി ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് ഓഫ് ഔർ കൾച്ചർ. ആസ് എ നേഷൻ ഓഫ് നോംസ് ആൻഡ് വാല്യൂസ് വി നീഡ് ടു പുട്ട് ഔർ മാർക്കേഴ്സ് ആൻഡ് ബി ക്ലിയർ അബൌട്ട് വാട്ട് വി വാണ്ട് ടു അച്ചീവ് ആൻഡ് വൈ. ദി ആൽബനീസി ഗവൺമെന്റ് വിൽ നോട്ട് സീ ദി ഹെൽത്ത് ഓഫ് ഔർ ചിൽഡ്രൻ ഓർ ഔർ ഡെമോക്രസി ടു ദി സോഷ്യൽ മീഡിയ ഇക്കണോമി ഓഫ് ദി 21st സെഞ്ച്വറി.
അന്താരാഷ്ട്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അലയൊലികളും ഓസ്ട്രേലിയൻ വാർത്തകളിൽ ഈ ആഴ്ചയുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. ട്രംപിനെതിരെ നടത്തിയ എതിർപ്പുകളെല്ലാം മാറ്റിവെച്ച് പ്രധാനമന്ത്രിയും മറ്റ് നേതാക്കളുമെല്ലാം നിലപാട് മയപ്പെടുത്തി. പക്ഷേ അമേരിക്കയിലെ ഓസ്ട്രേലിയൻ അംബാസിഡർ കെവിൻ റെൻഡിന്റെ പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് അത്ര പെട്ടെന്നങ്ങ് മറക്കുമെന്ന് കരുതുന്നില്ല. മാത്രമല്ല ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവടക്കം എരിദ്വീപിൽ ആവശ്യത്തിലേറെ എണ്ണയൊഴിച്ച് വിഷയം സജീവമാക്കി നിലനിർത്തുന്നുമുണ്ട്. ഏതായാലും ഇറക്കുമതി ചുങ്കമടക്കമുള്ള വിഷയങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഈ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്ന പ്രധാനമന്ത്രി ഈ വിഷയത്തിലുള്ള നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്.
has, or the United States has a trade surplus with Australia. So it's in the United States' interest to trade fairly with Australia, but it's also obviously in Australia's interest. The United States is a major investor here in Australia. That investment creates economic activity, creates jobs.
അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്നത് പണപ്പെരുപ്പത്തിനിടയാക്കുമെന്ന് പറഞ്ഞ ട്രഷറർ ജിം ചാമേഴ്സ് ഓസ്ട്രേലിയ ഇക്കാര്യങ്ങളിൽ കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയതും ഓസ്ട്രേലിയ ചർച്ച ചെയ്തതുമായ മറ്റൊരു വിഷയം പലസ്തീൻ പ്രമേയമായിരുന്നു. പലസ്തീന്റെ സ്ഥിരമായ പരമാധികാരം അംഗീകരിക്കുന്ന യു എൻ പ്രമേയത്തെ ഓസ്ട്രേലിയ ആദ്യമായി പിന്തുണച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ ഓസ്ട്രേലിയ ഉൾപ്പെടെ 158 രാജ്യങ്ങളാണ് വോട്ട് ചെയ്തത്. അമേരിക്ക, ഇസ്രയേൽ, കാനഡ എന്നിവയുൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 11 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഇനി പ്രമേയം യു എൻ പൊതുസഭയിൽ വോട്ടിനിടും. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുന്നോട്ട് വെച്ച സ്ഥിരമായ പരമാധികാരം എന്ന പ്രമേയത്തിന് ആദ്യമായാണ് ഒരു ഓസ്ട്രേലിയൻ സർക്കാർ അനുകൂലമായി വോട്ട് ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ വാർത്തകളിലേക്ക് തിരിച്ചെത്തിയാൽ, ബോട്ടിൽ അനധികൃതമായി അതിർത്തി കടന്ന് വിദേശികളെത്തുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വീണ്ടും ചർച്ചയായി. തിങ്കളാഴ്ച, അതായത് നവംബർ 11, നോർത്തേൺ ടെറിട്ടറിയിലെ ക്രോക്കർ ദ്വീപിൽ 4 വിദേശ പൗരന്മാരെ കണ്ടെത്തിയതാണ് ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടത്. ആദിമവർഗ വിഭാഗത്തിലെ റേഞ്ചർമാരാണ് കടൽത്തീരത്ത് 4 വിദേശികളെ കണ്ടെത്തിയത്. തുടർന്ന് അവർ ഇവരെ പിടികൂടി പോലീസിന് കൈമാറി. ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കുന്നതിന് തങ്ങൾ പണം നൽകിയതായി ഇവർ റേഞ്ചർമാരോട് വെളിപ്പെടുത്തി. കള്ളക്കടത്തുകാർ ഓസ്ട്രേലിയയെ ദുർബലമായി കാണുന്നതിന്റെ സൂചനയാണ് നിലവിലെ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ നേതൃത്വം ഓസ്ട്രേലിയൻ അതിർത്തി സുരക്ഷ അപകടത്തിലാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ താൽക്കാലിക വിസകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ നല്ലൊരു ഭാഗം പേരും ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നുണ്ടെന്ന റിപ്പോർട്ടും ഈയാഴ്ച പുറത്തുവന്നിരുന്നു. തൊഴിലാളി യൂണിയനുകളുടെ കൂട്ടായ്മയായ യൂണിയൻസ് NSW ആണ് ഈ പഠനം നടത്തിയത്. താൽക്കാലിക വിസകളിൽ രാജ്യത്ത് ജോലി ചെയ്യുന്ന 3000 സ്ത്രീകളിൽ നടത്തിയ സർവേയിൽ 51% പേരും ലൈംഗികമായ ചൂഷണം നേരിട്ടുവെന്നാണ് വെളിപ്പെടുത്തിയത്. ഇതിൽ 75% പേരും ഈ ചൂഷണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിസ റദ്ദാകുമോ എന്ന ഭയം മൂലമാണ് കൂടുതൽ ആളുകളും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, കൃഷി, ഹോസ്പിറ്റാലിറ്റി, ചെറുകിട വ്യാപാരം, ശുചീകരണം തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരം ചൂഷണം ഏറ്റവുമധികം ഉണ്ടാകുന്നത്. പിന്നെയുള്ളൊരു വാർത്ത നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ടാണ് ന്യൂ സൗത്ത് വെയിൽസിലെ 10,000 നഴ്സുമാർ പണിമുടക്കം നടത്തിയത്. 15% ശമ്പള വർദ്ധനവാണ് നഴ്സുമാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ശമ്പള വർദ്ധനവ് ലക്ഷക്കണക്കിന് ഡോളറിന്റെ അധിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടി വീണ്ടും സമരത്തിനിറങ്ങാനാണ് നഴ്സുമാരുടെ തീരുമാനം. പ്രിയ ശ്രോതാക്കളെ, ഇതൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്താ സംഭവങ്ങൾ. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളുമൊക്കെ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.